പ്രൈസ് ദ ലോർഡ്. വർഷങ്ങൾക്ക് ശേഷം എറണാകുളത്തെത്തിയ എനിക്ക് വഴിയോ പഴയ സ്ഥലങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പല പഴയ കെട്ടിടങ്ങളും അപ്രത്യക്ഷമായി. റോഡിലെല്ലാം നമ്പറുകൾ രേഖപ്പെടുത്തിയ തൂണുകൾ. മെട്രോ ട്രെയിനുകൾ ചീറിപ്പായുന്നു. വാഹനങ്ങളുടെ തിരക്ക് എല്ലാം എന്നെ അതിശയിപ്പിച്ചു. പഴയതിൻ്റെ ലാഞ്ചന പോലുമില്ല, അവ പുതിയതിന് വഴിമാറിക്കൊടുത്തു. ഇതുപോലെ നമ്മുടെ കുടുംബത്തെയും കർത്താവ് പുതുതാക്കുന്നു. ദൈവം പുതുതാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൽപ്പനകളെ വിട്ട് ലോകത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടിലേക്ക് നോക്കിയാൽ ദൈവം നൽകിയ പുതുമ നമുക്ക് നഷ്ടമാകും. നിന്നെയും നിൻ്റെ ഭവനത്തെയും അടിച്ചു വാരി വൃത്തിയാക്കുവാൻ, പുതുതാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ചിന്തകളെപ്പറ്റി ലൂക്കോസ് 15:8 വാക്യം ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. ഏവർക്കും ഇന്നത്തെ പഠന പരിപാടിയിലേക്ക് സ്വാഗതം. സ്വീപ്പിംഗ് അപ്പ് ദ ഹൗസ്, അടിച്ചു വാരുന്ന ഭവനം. അക്രൈസ്തവരുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്യുന്ന വിദേശ മിഷണറിമാർ ഒരു നാട്ടിലെ വാടക വീട്ടിൽ താമസിച്ചിരുന്നു. ദൈവിക സ്തുതി ഉയരുന്ന ആ വീടിൻ്റെ സമീപത്തെ കടയിൽ നിന്ന് അവർ ഭക്ഷണ സ്ഥാപനങ്ങൾ കടം വാങ്ങിയിരുന്നു. ഇത് കണ്ട ഒരു നാട്ടുകാരൻ ഇവർക്ക് കടം നൽകരുതെന്ന് കടക്കാരനെ വിലക്കി. പണത്തിനു വേണ്ടി സ്വഭാവം വിൽക്കുന്നവരല്ല ദൈവമക്കൾ, അതിനാൽ കടം കൊടുക്കുമെന്ന് കടയുടമ തീരുമാനിച്ചു. അത് പറയുകയും ചെയ്തു. എത്ര നല്ല സാക്ഷ്യം! ഇപ്രകാരം കടക്കാരൻ നല്ല സാക്ഷ്യം പറയുവാൻ ഇടയായത് മിഷണറിമാരും അവരുടെ പാർപ്പിടവും മലിനത അടിച്ചുവാരി ദൈവസ്നേഹം നിറച്ചതിനാലാണ്. നല്ല സാക്ഷ്യമുള്ളവരോടുള്ള സഹവാസം അയാളെയും നല്ല മനുഷ്യനാക്കി തീർത്തു. ഇന്ന് നഷ്ടത്തെപ്പറ്റി പലരും അറിയുന്നില്ല. അതുപോലെ തന്നെയാണ് നന്മയെപ്പറ്റിയുള്ള നഷ്ടം മനസ്സിലാക്കാത്ത ആ നാട്ടുകാർ. അവനിൽ നഷ്ടപ്പെട്ട നന്മയെപ്പറ്റി അവൻ ഇതുവരെയും അറിഞ്ഞില്ല. എന്നാൽ ആ കടക്കാരൻ നഷ്ടപ്പെട്ട തൻ്റെ നല്ല സ്വഭാവത്തെ വീണ്ടെടുക്കുവാൻ സാധിച്ചു നല്ല മനുഷ്യരുമായുള്ള ബന്ധം മൂലം. എത്ര ഭവനങ്ങൾ ദൈവത്തിന് നഷ്ടപ്പെട്ടു എന്ന് സഭയായി ഒന്ന് ചിന്തിക്കാമോ? നഷ്ടപ്പെട്ടതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ലൂക്കോസ് 15:8 തൻ്റെ നഷ്ടം എവിടെയെന്ന് ആ സ്ത്രീ ഭംഗിയായി അറിഞ്ഞിരുന്നു. ഭവനത്തിലാണ് തനിക്ക് നഷ്ടം സംഭവിച്ചതെന്ന് അവരറിഞ്ഞു. പാലസ്തീനിലെ ഭവനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് കർഷക ഭവനമാണ്. ഈ ഭവനങ്ങൾക്ക് 8 വലിപ്പമുള്ള ഒരു ദ്വാരം മാത്രമേ വെളിച്ചം ലഭിക്കുവാനായിട്ടുള്ളൂ. മണ്ണിട്ട് തല്ലി ഉറപ്പിച്ച തറയുടെ മുകളിൽ ഉണങ്ങിയ ഈറയും കോറപ്പുല്ലും നിരത്തുന്നു. ഇവിടെ ഒരു നാണയം അഥവാ ദ്രമ നഷ്ടപ്പെട്ടാൽ കണ്ടെത്തുക വളരെ പ്രയാസമാണ്. എന്നാൽ ഈ നഷ്ടപ്പെട്ടത് എപ്രകാരം കണ്ടെത്താമെന്ന് ഈ സഹോദരി തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. 3 കാര്യങ്ങളാണ് അവർ ചെയ്തത്. 8 വാക്യത്തിൽ വിളക്ക് കത്തിച്ചു, വീടടിച്ചു വാരി. എപ്പോൾ വരെ? കണ്ട് കിട്ടും വരെ സൂക്ഷ്മതയോടെ അവൾ അന്വേഷിച്ചു. വിളക്ക് കത്തുവാനുള്ള എണ്ണ കരുതേണ്ടത് ആവശ്യമാണ്. എണ്ണയുള്ള വിളക്ക് കത്തുമ്പോഴാണ് പ്രകാശം അഥവാ വെളിച്ചമുണ്ടാകുന്നത്. വിളക്ക് നാം ഓരോരുത്തരും, എണ്ണ പരിശുദ്ധാത്മാവും വെളിച്ചം ക്രിസ്തുവുമാകുന്നു. വിളക്കിൽ എണ്ണയൊഴിച്ച് കത്തിച്ച് പ്രകാശം പുറപ്പെട്ടാലും ഭവനത്തിലും സഭയിലും അതിനെ തടയുന്ന ഘടകങ്ങളുണ്ടെന്ന് മറക്കരുത്. ഈ ഘടകങ്ങളെ അടിച്ചു വാരി കളഞ്ഞാൽ മാത്രമേ വിളക്ക് പ്രകാശിക്കുന്നത് കൊണ്ട് ശരിയായ പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. ഇരമേ പ്രവചന 7:30, എഹസ്കൽ പ്രവചന 8:6-18 വാക്യങ്ങൾ ഇവ വായിച്ചാൽ മലിനതയെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഈ മലിനത അടിച്ചു വാരേണ്ടത് ആവശ്യമാണ്. ദൈവം സ്വയം അടിച്ചു വാരുന്ന ചില ഭവനങ്ങളുണ്ട്. അതാണ് മാർത്തയുടെയും മറിയയുടെയും ഭവനം. ആദ്യം നാം കണ്ട ഭവനത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടത് ആ സഹോദരി വിളക്ക് കത്തിച്ച് അടിച്ചു വാരുന്നതായിട്ട് കാണുന്നു. അടിച്ചു വാരുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടിയ ഒരു കാര്യം, ഭവനത്തിൽ അടിച്ചു വാരുമ്പോൾ വെളിച്ചം ആവശ്യമാണ്. വെളിച്ചത്തെ തടയുന്ന ഘടകങ്ങൾ അതെന്ത് തന്നെയായാലും അതിനെ മാറ്റേണ്ടത് ആവശ്യമാണ്. ഈ മലിനത എപ്രകാരം അടിച്ചു വാരി കളയാൻ കഴിയുമെന്ന് രണ്ട് ദിന വൃത്താന്ത 29 അധ്യായത്തിൻ്റെ 5, 15, 16 വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. മുകളിൽ 8 വലിപ്പത്തിലുള്ള ഒരു വൃത്തം മാത്രമേ ഉള്ളൂ മുറിക്കകത്ത് വെളിച്ചം കിട്ടുവാൻ. ലോകമാകുന്ന ഇരുട്ട്, ലോകമോഹങ്ങളാകുന്ന ഇരുട്ട് വ്യാപിച്ച് കഴിയുമ്പോൾ ക്രിസ്തുവാകുന്ന വെളിച്ചം അകത്തേക്ക് കയറാതെ തടയും. അപ്പോൾ നാം ചെയ്യേണ്ടുന്നത് നാം ആകുന്ന വിളക്കുകൾ കത്തി പ്രകാശിക്കുവാൻ നാം ശ്രമിക്കണം. ആ നാം ആകുന്ന വിളക്കുകൾ കത്തണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എത്തേണ്ടത് ആവശ്യമാണ്. ഇപ്രകാരം പരിശുദ്ധാത്മാവാകുന്ന വെളിച്ചം ഉള്ളിലില്ലാത്ത ചില ഭവനങ്ങൾ, ചില വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള ചില വ്യക്തികളെ കർത്താവിന് വേണമെങ്കിൽ ഒരടിച്ചു വാരൽ കർത്താവ് നടത്തും. ദൈവം സ്വയം അടിച്ചു വാരുന്ന ചില ഭവനങ്ങളിലെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. സഹോദരിമാർ ഭവനത്തിൽ യേശുവിനെ കൈക്കൊണ്ടു, സഹോദരൻ അകന്നു മാറിപ്പോയി. സഹോദരിമാർ യേശുവിനെ കൈക്കൊണ്ടത് കൊണ്ട് സഹോദരൻ രക്ഷപ്പെടണമെന്നില്ല. യേശു ഒന്നും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളല്ല. രണ്ട് സഹോദരിമാർ ഒരു വീട്ടിൽ വന്നെങ്കിൽ അതിലെ അടുത്ത ആളും രക്ഷപ്പെടണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അവനെ നഷ്ടപ്പെടുത്താൻ യേശു ഇഷ്ടപ്പെടുന്നില്ല. ഈ നഷ്ടപ്പെട്ട ലാസറിനെ വീണ്ടെടുക്കണമെങ്കിൽ അവൻ ഒരു നാറ്റം വെച്ച അവസ്ഥ ആവശ്യമാണ്. യേശു അവനെ തൻ്റെ പന്തിയിൽ ഇരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരു കുടുംബത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരുവനുണ്ടെങ്കിൽ അവനെ പന്തിയിൽ ഇരുത്തുവാൻ യേശു ആഗ്രഹിക്കുന്നു. പന്തിയിൽ ഇരിക്കാൻ കഴിയാതെ അവൻ മാറിയാൽ അവനൊരു നാറ്റം വെച്ച അവസ്ഥ വരുമെന്നുള്ളത് മറന്നു പോകരുത്. യേശുവിനെ മറന്ന് ഓടുന്നവരെ, ദൈവമക്കൾ ദൈവമക്കളുടെ വാക്കുകൾ കേൾക്കാതെ ഓടിപ്പോകുന്നവരെ, നിങ്ങൾ ഓർത്തോ, ഒരു നാറ്റം വെച്ച അവസ്ഥ നിങ്ങൾക്ക് വരുമെന്ന്. ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്, അല്ലാതെ ശിക്ഷിക്കുവാനല്ല. എത്രയും വേഗം കർത്താവിന് കീഴ്പ്പെടുക. ലാസർ ഒഴിഞ്ഞു മാറി, ഒഴിഞ്ഞു മാറിപ്പോയി. എന്നാൽ കർത്താവ് അവനെ നേടുവാൻ ആഗ്രഹിച്ചു. അവൻ്റെ ജീവിതത്തിൽ ഒരു നാറ്റം വെച്ച അവസ്ഥ വന്നു. അവന് ദീനമായി കിടന്നപ്പോൾ യേശു അവിടെ വന്നില്ല. അവൻ മരിച്ചപ്പോഴും യേശു വന്നില്ല. മരിച്ച് നാറ്റം വെച്ച് കഴിഞ്ഞപ്പോഴാണ് യേശു അവിടെ വന്നത്. അവനെയാണ് എഴുന്നേൽപ്പിച്ചത്. യേശു അടിച്ചു വാരുമ്പോൾ ഭവനത്തിലുള്ളവർക്ക് ചിലപ്പോൾ വേദനിക്കും. അവർക്ക് മാത്രമല്ല വേദനിക്കുന്നത്, ആ അവസ്ഥയിലേക്ക് തൻ്റെ മക്കളെ തള്ളിയിടുന്ന യേശുവും കണ്ണുനീർ വാർത്തു. അടിച്ചു വാരുമ്പോൾ യേശുവും വേദനിക്കും. പക്ഷേ പന്തിയിലിരിക്കുവാൻ ഈ അടിച്ചു വാരൽ ആവശ്യമാണെന്ന് യേശുവിനറിയാം. നഷ്ടപ്പെട്ടതിനെ കണ്ടെടുക്കുമ്പോൾ, കണ്ണുനീർ വാർക്കുമ്പോൾ യേശു ഒരാളെ നേടുന്നു. എന്നാലും ദൈവനാമം മഹത്വപ്പെടുക തന്നെ ചെയ്യും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:12 വായിക്കുക. മറ്റൊരു കുടുംബം യേശു അടിച്ചു വാരിയപ്പോൾ അവിടെ വിട്ടു പുറപ്പെടുവാൻ ആവശ്യപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 12:1 അബ്രഹാമിനോട് പറയുന്നു, നീ നിന്റെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും വിട്ടു പുറപ്പെടുക. ഒരുവനെ യേശുവിന് വേണം, ബാക്കിയുള്ളതിന് ഒന്നും വേണ്ട. അടിച്ചു വാരുമ്പോൾ ബാക്കി എല്ലാത്തിനെയും കളഞ്ഞു, ഒരെണ്ണത്തിനെ മാത്രം എടുത്തു. വിളി ലഭിക്കാതെ ഇറങ്ങിയ ലോത്തിൻ്റെ നഷ്ടം അതിഭയങ്കരമായിരുന്നു. അബ്രഹാമിനെ വിളിച്ചിട്ടിറങ്ങിയതാ, എന്നാൽ ലോത്ത് വിളി കേൾക്കാതെ ഇറങ്ങിയതുവാ. സകലവും വിട്ടു പുറപ്പെട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോക, ഞാൻ പറയുന്നത് ചെയ്യുക എന്ന് ദൈവം പറഞ്ഞാൽ അത് മാത്രമേ ചെയ്യാവൂ. ഈ വിളി കേൾക്കാതെ, ദൈവഹിതമില്ലാതെ ഇറങ്ങിത്തിരിച്ച ലോത്തിൻ്റെ നഷ്ടം അതിഭീകരമായിരുന്നു. അടുത്ത അടിച്ചുവാരലിന് യഹോവ ഉപയോഗിച്ചത് പ്രകൃതിയായിരുന്നു. കാറ്റും മഴയും എവിടെ വേണമെന്ന് നാം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. രണ്ട് ഭവനങ്ങൾ അടിസ്ഥാനം എവിടെ വേണമെന്ന് നാം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അടിച്ചുവാരലിന് ദൈവം ഉപയോഗിച്ചത് തൻ്റെ പ്രകൃതിയെ തന്നെയായിരുന്നു. പ്രകൃതിയിൽ കാറ്റിനെയും മഴയെയും ദൈവം ഉപയോഗിച്ചു. ഈ സംഭവം മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദൈവവചനം കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിമാന്മാരെ പോലെയാണ്. അടിസ്ഥാനം മണലിലാണോ പാറയിലാണോ വേണ്ടുന്നതെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടത്. നിന്റെ അടിസ്ഥാനം ക്രിസ്തുവിലാണെങ്കിൽ നീ ഏത് പ്രതികൂലത്തെയും അതിജീവിച്ച് ഉറച്ചു നിൽക്കും. ദൈവം അടിച്ചു വാരുമ്പോൾ പാറമേൽ നിന്ന് വീട് അവിടെ തന്നെ ഉണ്ടാകും. മറ്റേതിനെ അടിച്ചു വാരി ദൂരെ കളയും. ഇതാകട്ടെ നമ്മുടെ തീരുമാനം. ഞാനൊരു ബുദ്ധിമാനായിരിക്കും. ഞാൻ എൻ്റെ അടിസ്ഥാനം പാറമേൽ തന്നെയായിരിക്കും. സഹോദരങ്ങളെ, സ്വർഗീയ താലന്തുകൾ നഷ്ടമാക്കാതെ ക്രിസ്തുവിൽ അടിസ്ഥാനമുള്ള നല്ല ഭവനങ്ങളാകുവാൻ, അടിച്ചുവാരി സൂക്ഷിക്കുന്നവരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഭവനത്തിന് നഷ്ടമായത് എന്തെന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ തക്ക സമയത്ത് ഞങ്ങൾക്ക് തരണമേ. അശുദ്ധി മാറി നന്മയുടെ ഒഴുക്ക് അങ്ങയിൽ നിന്ന് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒഴുകുവാൻ, ക്രിസ്തുവിൽ അടിസ്ഥാനമുള്ള ഭവനമാക്കി മാറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയ താലന്തുകൾ അഥവാ കൃപാവരങ്ങൾ കത്തി ജ്വലിക്കുന്ന ക്രിസ്തുവാകുന്ന വെളിച്ചം നിറഞ്ഞ കുടുംബങ്ങളായി ഭവനങ്ങൾ തീരുവാൻ സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. bible.study.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.